മറുതലിക്കുന്നത് ഒരിക്കലും നമുക്ക് നന്മയാകില്ല. അതല്ലേ ശരി? നാം ഹോശേയ പ്രവചനത്തിൽ കാണുന്ന ഒരു വലിയ സത്യം ഇതാണ്. 12-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. 13-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ ഹോശേയയുടെ ജനം ഹോശേയ പ്രവചിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ദൈവത്താൽ ശിക്ഷിക്കപ്പെടും എന്ന് പ്രവാചകൻ അവരെ അറിയിക്കുന്നതാണ്. പക്ഷേ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അത് ഈ പ്രവചനത്തിന്റെ ഒടുവിലത്തെ അധ്യായമാണല്ലോ, ഹോശേയയുടെ ജനങ്ങൾ ഭാവിയിൽ വിടുവിക്കപ്പെടും എന്ന് പറഞ്ഞാണ് പ്രവാചകൻ ഇത് ഉപസംഹരിക്കുന്നത്. ഇസ്രായേലിന്റെ മേൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ മാറ്റിക്കൂടാത്തതാകുന്നു എന്ന് 13-ാം അധ്യായം വ്യക്തമാക്കുന്നു. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എഫ്രയീം സംസാരിച്ചപ്പോൾ വിറയിലുണ്ടായി, അവൻ ഇസ്രായേലിൽ മികച്ചവനായിരുന്നു. എന്നാൽ ബാൽ മുഖാന്തരം കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയി. ഈ വാക്യത്തെ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, എഫ്രയീം ജീവനുള്ള ദൈവത്തെ സേവിച്ചപ്പോൾ ദൈവം അവരെ ഉയർത്തി. പക്ഷേ അവർ ബാലിനെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർ നശിച്ചു. ജനങ്ങൾ നശിച്ചു എന്ന് മാത്രമല്ല, ദേശവും നശിച്ചു. ഇന്നും ആ സ്ഥിതിയിൽ നിന്നും രക്ഷപ്പെടാതെ കിടക്കുകയാണ് ആ ജനം. ശമരിയ പട്ടണവും അതോട് ചേർന്നുള്ള സ്ഥലങ്ങളും ഇന്നും ലോകത്തിലേക്കും ശൂന്യമായ നഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് എന്ന് ഞാൻ പറയട്ടെ. ദൈവത്തോട് മറുതലിക്കുന്നതിൻ്റെ ഭവിഷ്യത്താകുന്നു നാം ഇവിടെ കാണുന്നത്. ദൈവത്തോട് മറുതലിക്കുന്നത് ഒരിക്കലും നന്മയാകില്ല സുഹൃത്തെ. ആരോടുമുള്ള ദേഷ്യം കൊണ്ടോ നീരസം കൊണ്ടോ ബുദ്ധിമുട്ട് കൊണ്ടോ അല്ല അങ്ങനെ പറയുന്നത്. നല്ല ഉദാഹരണമാണ് നമ്മുടെ വീട്ടിൽ തന്നെ നാം കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആ വിധം. അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിച്ച് നാം അവരോട് സംസാരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത്, ഓ, ഒരു സ്വാതന്ത്ര്യവുമില്ല, എന്തൊരു ശല്യമാണ്, എപ്പോഴും പഠിക്കുക പഠിക്കുക പഠിക്കുക, ഒന്ന് കളിക്കാനോ എൻ്റെ ഇഷ്ടത്തിന് പോകാനോ പാട്ട് കേൾക്കാനോ ടി വി കാണാനോ, അതിനൊന്നിനും ഒരു സ്വാതന്ത്ര്യവുമില്ല ഈ വീട്ടിൽ. അതിനെല്ലാം സ്വാതന്ത്ര്യം കൊടുത്താൽ തന്നെ ഇവർക്ക് ആർക്കും യാതൊരു സ്വാതന്ത്ര്യവുമില്ല എന്ന് തോന്നുന്നു. പ്രായമായി കഴിയുമ്പോഴും ദൈവത്തോടുള്ള മനോഭാവം ഇതുതന്നെയാണ് പലർക്കും. 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇപ്പോഴോ അവർ അധികമധികം പാപം ചെയ്യുന്നു. അവർ വെള്ളി കൊണ്ട് ബിംബങ്ങളെയും ബോധിച്ചതുപോലെ വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി. ഇവയൊക്കെയും കൗശലപ്പണിക്കാരുടെ പണിയത്രേ. അവയോട് അവർ സംസാരിക്കുന്നു, ബലി കഴിക്കുന്ന മനുഷ്യർ കാളക്കിടാക്കളെ ചുംബിക്കുന്നു. ഈ പറഞ്ഞത് ഒരു വിധത്തിലുള്ള ആരാധനയായിരുന്നു. ജനങ്ങൾ പോയി കാളക്കിടാക്കളെ ചുംബിക്കുന്നു. ഇന്നും ഇങ്ങനെ ചിന്തിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? ഏതെങ്കിലും ഒരു രൂപത്തെ ചുംബിക്കുകയോ നിലത്തേതെങ്കിലും ഭാഗത്ത് ചുംബിക്കുകയോ ചെയ്താൽ ആയത് ഈശ്വരനെ ആരാധിക്കുകയാണെന്ന് വിചാരിക്കുന്ന ജനങ്ങൾ. ദൈവാരാധന അനേകരും ഈ പറഞ്ഞ വിധത്തിൽ തരംതാഴ്ത്തി കാണുകയാണ്. ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കുന്നതിനായി ചുറ്റും നടന്ന് ഒന്നിനെയും ചുംബിക്കേണ്ടതില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് താനും. സുഹൃത്തെ, താങ്കളുടെ ജീവിതം കൊണ്ട് താങ്കൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? അതാണ് വേണ്ടത്. താങ്കൾ താങ്കളുടെ ബിസിനസ് നടത്തുന്ന വിധം കൊണ്ട്, താങ്കളുടെ സാമൂഹ്യ ജീവിതം കൊണ്ട്, താങ്കളുടെ കുടുംബത്തെ നിയന്ത്രിക്കുന്നതിലൂടെ, വെളിയിലെ താങ്കളുടെ പ്രവർത്തന രീതികളിലൂടെ, ഇതുകൊണ്ടൊക്കെ ദൈവത്തെ ആരാധിക്കൂ. പ്രത്യേക ആരാധന സ്ഥലങ്ങളിലൂടെ മാത്രം പോരാ എന്ന് ചുരുക്കം. മനുഷ്യരാണ് ആരാധനാലയങ്ങളിൽ മാത്രമുള്ള ഈ ഭക്തിയും ആരാധനയും ഒക്കെ കണ്ടുപിടിച്ചത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനൊരു വ്യത്യാസമില്ല കേട്ടോ. ഒരു യഥാർത്ഥ ഭക്തൻ എല്ലായിടത്തും ഒരുപോലെ ഭക്തനായിരിക്കും. പള്ളിയിൽ ഭക്തിയോടെ ആരാധിച്ചതിന് ശേഷം വീട്ടിൽ വരുമ്പോൾ കണ്ടതിനും പിടിച്ചതിനുമെല്ലാം ദേഷ്യപ്പെടുവാനും ചീത്ത പറയുവാനും തല്ലുകൊടുക്കുവാനും ഒക്കെ ആകുന്നു പരിപാടി. എങ്കിൽ അതൊരിക്കലും ഒരു യഥാർത്ഥ ഭക്തന്റെ അവസ്ഥയല്ല. ഒരു യഥാർത്ഥ ഭക്തന് അത് സാധിക്കില്ല. ആണ്ടിലൊരിക്കൽ ചില ദിവസങ്ങളിൽ വ്രതമെടുത്തതിന് ശേഷം എവിടെങ്കിലും പോയി ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ഇതാണ് ആരാധന എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സത്യമല്ല. മാനുഷികമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അത് ശരിയാണോ? വെറുതെ യുക്തിപരമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ, അത് മണ്ടത്തരമല്ലേ? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നാം ഭക്തരായിരിക്കണം, ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം എന്നാണ്. അത് സാധിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവ സാന്നിധ്യ ബോധത്തോടെ നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് കണ്ട് എൻ്റെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട്, എൻ്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് ഞാൻ എല്ലാം ദൈവഹിതപ്രകാരം ചെയ്യുന്നു എന്നുള്ളതല്ല, ആദർശങ്ങൾ കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ല, പിന്നെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ദൈവത്തെ ആരാധിക്കുന്നവർ ആയിരിക്കണം. മൂന്നും നാലും വാക്യങ്ങളിൽ നാം കാണുന്നു, അതുകൊണ്ട് അവർ പ്രഭാതമേഘം പോലെയും കാലത്തെ ഒഴിഞ്ഞു പോകുന്ന മഞ്ഞു പോലെയും കളത്തിൽ നിന്ന് കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയും പുകക്കുഴലിൽ നിന്ന് പൊങ്ങുന്ന പുക പോലെയും ഇരിക്കും. എത്ര ഉദാഹരണങ്ങളില്ലേ. നാലാം വാക്യത്തിൽ, ഞാനോ മിസ്രയീം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവ ആകുന്നു, എന്നെയല്ലാതെ വേറൊരു ദൈവത്തെയും നീ അറിയുന്നില്ല, ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ലല്ലോ. ഓർക്കണം, ഇവിടെ ദൈവം ഈ ഉദാഹരണങ്ങളൊക്കെ പറയുന്നതിൻ്റെ കാരണം നാം അത് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ടാണ്. പുകക്കുഴലിൽ നിന്ന് വരുന്ന പുക എങ്ങോട്ട് പോയെന്നറിയില്ലല്ലേ. കൊടുങ്കാറ്റ് അടിച്ച് ഉയർത്തുന്ന പതിർ പോയിക്കഴിഞ്ഞില്ലേ. അനേകരുടെയും ജീവിതം ഈ പറഞ്ഞതുപോലെയാണ്. എന്താണ് ഫലമുണ്ടായിട്ടുള്ളത്? എന്താണ് പ്രയോജനമുണ്ടായിട്ടുള്ളത്? സമൂഹത്തിന് ദോഷം മാത്രം വരുത്തി വെച്ചിട്ടുള്ള അവസ്ഥ. ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സ്നേഹിത, രക്ഷയ്ക്കുള്ള ഒരു പദ്ധതി പക്ഷേ താങ്കൾ ക്രമീകരിച്ചെന്നിരിക്കും. പക്ഷേ ക്രിസ്തു മാത്രമാണ് രക്ഷകൻ, അവൻ മാത്രമാണ് രക്ഷകൻ എന്നതിനാൽ താങ്കൾ അവൻ്റെ അടുത്തേക്ക് വന്നേ മതിയാകും. ക്രിസ്തുദേവൻ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്, യോഹന്നാന്റെ സുവിശേഷം 14:6. ഈ പറഞ്ഞത് ഒന്നുകിൽ തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണല്ലേ. കോടിക്കണക്കിന് ആളുകൾ ഈ പറഞ്ഞ വഴിയെ പോയിട്ട് അത് സത്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. താങ്കൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, എനിക്ക് എൻ്റെതായ ഒരു വഴി രക്ഷയ്ക്കുണ്ട്, പക്ഷെ ദൈവം ഇവിടെ പറയുന്നു, ഞാൻ ഒരുവനല്ലാതെ വേറെ രക്ഷിതാവ് ആരുമില്ല എന്ന്. അതെ, ഇതറിഞ്ഞതായ ശിഷ്യന്മാര് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറഞ്ഞത്, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുവിന്റെ നാമമല്ലാതെ രക്ഷയ്ക്ക് വേറെ ഒരു നാമവുമില്ല എന്നാണ്. ദൈവം ഇവിടെ പറയുന്നു, താൻ ഒരുവനല്ലാതെ വേറെ രക്ഷിതാവ് ആരുമില്ല എന്ന്. താങ്കൾക്ക് രക്ഷയുടെ യഥാർത്ഥ പദ്ധതി നൽകിത്തരുവാൻ കഴിയുന്ന ആ ദൈവത്തിങ്കിലേക്ക് കടന്നു വരൂ. അങ്ങനെ താങ്കളുടെ ജീവിതം അനുഗ്രഹപൂർണമാക്കൂ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രസംഗമല്ല സുഹൃത്തായി, ഇതാണ് സത്യം. ഞാൻ സത്യം മാത്രം പറയാൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം സത്യമാണെന്ന് ഞാൻ തന്നെ സ്ഥാപിച്ചാൽ അത് സത്യമാകുമോ എന്നായിരിക്കും താങ്കളുടെ വാദം. ഞാൻ ഇത് ഏറ്റുപറയുന്നത് മാത്രമാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ബൈബിൾ അതിത് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നൂറ്റാണ്ടുകളിലൂടെ കോടിക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ അനുഭവമായി ഇത് നാം കാണുന്നു. ഇതിനേക്കാൾ കൂടുതൽ ഒരു സത്യത്തെ ഊന്നിപ്പറയുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 5-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവും ഇല്ലല്ലോ, ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്ത് തന്നെ നിന്നെ മേയിച്ചു, അവർക്ക് മേച്ചൽ ഉള്ളതുപോലെ അവർ മേഞ്ഞ് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു, അതുകൊണ്ട് അവർ എന്നെ മറന്നു കളഞ്ഞു. ദൈവം പറയുകയാണ്, മിസ്രയീമിൽ നിന്നും നിങ്ങളെ കൊണ്ടുവന്ന ദൈവം ഞാനാകുന്നു, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ന്യായം വിധിക്കുവാൻ പോകുകയാണ്, എന്നുകണ്ട് ഞാൻ നിങ്ങളെ നശിപ്പിക്കുമെന്നല്ല, നിങ്ങൾ ശരിയായ, അതെ, ദൈവഹിതപ്രകാരമായ കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം പറയുന്നു. 7-8 വാക്യങ്ങളിൽ നാം കാണുന്നു, ആകയാൽ ഞാൻ അവർക്ക് ഒരു സിംഹത്തെ പോലെ ഇരിക്കും, വഴിയരികെ വള്ളിപ്പുലിയെ പോലെ ഞാൻ അവർക്കായി പതിയിരിക്കും. കുട്ടികൾ പോയിപ്പോയ കരടിയെപ്പോലെ ഞാൻ അവരെ എതിരിട്ട് അവരുടെ ഹൃദയത്തിൻ്റെ നെയ്വല കീറിക്കളയും. അവിടെ വെച്ച് ഞാൻ അവരെ ഒരു സിംഹം പോലെ തിന്നുകളയും. കാട്ടുമൃഗം അവരെ കടിച്ചു കീറും. വളരെ രസകരമായ ഒരു ഭാഗമാണിത്. പ്രവചനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ബാബിലോണിനെ സിംഹത്തോടും ഗ്രീസിനെ വള്ളിപ്പുലിയോടും മേദ്യ പാർസിയെ കരടിയോടും ഉപമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതാ ഹോശേയയുടെ പ്രവചനത്തിലൂടെ ദൈവം പറയുകയാണ്, വിദൂര ഭാവിയിൽ ഹോശേയയുടെ ജനത്തിനെതിരെ അവൻ ഒരു സിംഹത്തെപ്പോലെയും വള്ളിപ്പുലിയെപ്പോലെയും വരും. പക്ഷെ ഏറ്റവും അടുത്ത ഭാവിയിൽ അവൻ കരടിയെപ്പോലെ വരും. ആരംഭത്തിൽ അശൂര്യരാൽ ഭരിക്കപ്പെട്ടവരായിരുന്നല്ലോ മേദ്യ പാർസ്യ സാമ്രാജ്യം. ചുരുക്കത്തിൽ ഉടനെ ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കുവാൻ പോകുന്ന അശൂരിനെ കുറിച്ചാണ് കരടി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം പറയുന്നത്, കുട്ടികൾ പോയിപ്പോയ കരടിയെ പോലെ ഞാൻ അവരെ എതിരിടും. കുട്ടികൾ പോയിപ്പോയ കരടിയേക്കാൾ ക്രൂരമായി ഒന്നുമില്ല എന്ന് ചുരുക്കം. ക്രൂരന്മാരായ അശൂര്യ സൈന്യത്തെ ഉപമിച്ചിരിക്കുന്നതും ഇതിനോടാണ്. ഇത് തക്കതായ ഒരു സാദൃശ്യം തന്നെയാണ്. ദൈവം പറയുകയാണ്, ഞാൻ ഇവരെ കൈകാര്യം ചെയ്യുവാൻ പോകുകയാണ്, അടിമകളാക്കി അയക്കുവാൻ പോകുകയാണ്. കാരണം ഇവർ എന്നോട് മറുതലിക്കുന്നു, എന്നോട് എതിർക്കുന്നു, ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. 9-ാം വാക്യത്തിൽ, ഇസ്രായേലെ, നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറക്കുന്നത് നിന്റെ നാശമാകുന്നു. നമുക്ക് വന്നു ഭവിക്കുന്നതിനെ കുറിച്ച് നാം കുറ്റപ്പെടുത്തുന്നത് പലപ്പോഴും ദൈവത്തെയാണ് അല്ലേ? താങ്കൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ടു എങ്കിൽ താങ്കൾക്ക് എടുത്തു വായിക്കുവാൻ ഉപകരിക്കുന്ന ഒരു നല്ല വാക്യമാണിത്. താങ്കൾ താങ്കളെ തന്നെ നശിപ്പിച്ചു. താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ താങ്കൾ തന്നെയാകുന്നു. ദൈവത്തിന് എന്തിനു കുറ്റം പറയണം? പക്ഷേ താങ്കൾക്ക് വേണമെങ്കിൽ ദൈവത്തിൽ നിന്നും സഹായം ലഭിക്കാം. അവിടുന്ന് താങ്കളെ സഹായിക്കും, സംശയമില്ല. അനുതാപത്തോടെ തൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും താല്പര്യത്തോടെ കൈക്കൊണ്ട് സഹായിക്കുന്ന നല്ലവനായ ദൈവം അവിടുന്ന് സഹായിക്കുവാൻ മതിയായവനാണ്, സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴുമുള്ള മനോഭാവം ഹൃദയം കഠിനപ്പെടുത്തുകയാണ്. നിന്നെ സഹായിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറക്കുന്നത് എന്ത്? ഇത് വളരെ പരിതാപകരമായൊരവസ്ഥയാണല്ലേ. ദൈവം നമ്മെ സ്നേഹിച്ചും നമ്മെ കൈപിടിച്ചും നടത്തുന്ന ദൈവമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഹൃദയ കാഠിന്യം ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റിക്കളയുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നാം സംജാതമാക്കുകയാണ്. ദൈവം പറയുകയാണ്, എന്നോട് നീ എന്തിനും മറുതലിക്കുന്നു, നീ എന്നോട് എന്തിനും മറുക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. 10-ും 11-ും വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ രക്ഷിക്കാകുന്ന നിന്റെ രാജാവ് ഇപ്പോൾ എവിടെ? എനിക്കൊരു രാജാവിനെയും പ്രഭുക്കന്മാരെയും തരയണം എന്ന് നീ അപേക്ഷിച്ചിരിക്കുന്ന നിന്റെ ന്യായാധിപന്മാർ എവിടെ? എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു, എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. നോക്കണം, എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു എന്ന് ദൈവം പറയുന്നു. ഇസ്രായേൽ ജനം ഒരു രാജാവിനെ ചോദിച്ചപ്പോൾ ദൈവം ശൗലിനെ അവർക്ക് രാജാവായി കൊടുത്തു. എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. ദൈവം തന്റെ ക്രോധത്തിൽ രണ്ട് രാജ്യങ്ങളിൽ നിന്നുമുള്ള രാജാക്കന്മാരെ നീക്കിക്കളഞ്ഞു എന്നിവിടെ നാം വായിക്കുന്നു. അതെ, അവരെ നീക്കം ചെയ്ത ദൈവത്തിൻ്റെ ആ പ്രവൃത്തി, അത് ദൈവത്തിൻ്റെ ന്യായവിധിയായിരുന്നു. ആരംഭത്തിലും അവസാനത്തിലും ദൈവത്തിന്റെ ന്യായവിധി തന്നെയായിരുന്നു. അവർക്ക് രാജാവിനെ നൽകിയതും ദൈവത്തിന്റെ ന്യായവിധി ആയിരുന്നു എന്ന് പറഞ്ഞാൽ പലർക്കും ഇത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള, അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തനം. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ, ദൈവം ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും അവരുടെ പ്രവാചകന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും അവരെ പഠിപ്പിച്ചത് ഞാനാകുന്നു നിങ്ങളുടെ രാജാവ്, ഞാനാകുന്നു നിങ്ങളെ ഭരിക്കുവാൻ പോകുന്നത്. അവരുടെ ആ രാജ്യത്തെ, ഇസ്രായേലിലെ ഭരണം ദൈവത്തിൻ്റെ ഭരണമായിരുന്നു. എന്നാൽ ജനം ദൈവത്തോട് മറുതലിച്ചു. അവർ പറയുകയാണ്, ഞങ്ങളുടെ അയൽ രാജ്യങ്ങളിലുള്ളതുപോലെ, ലോകത്തിൽ ഞങ്ങൾ ഇപ്പോൾ കാണുന്ന എല്ലാവർക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് രാജാവിനെ വേണ്ട, കാരണം മനുഷ്യനായ രാജാക്കന്മാരൊക്കെയും നിങ്ങളെ അടിമകളാക്കും, അവർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിമകളാക്കും, അവർ നിങ്ങളെ കൂടുതൽ ഉപദ്രവിക്കും. അതുകൊണ്ട് ഞാനാണ് നിങ്ങളുടെ രാജാവ്, ഞാനാണ് നിങ്ങളെ ഭരിക്കുന്നത്, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. ഒരു രാജാവ് നിങ്ങളുടെ മേൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും നല്ല വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എന്നാൽ ജനങ്ങൾക്കത് മനസ്സിലായില്ല. അവർ പറഞ്ഞു, ഇല്ലില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാജാവ് വേണം. അവർ ശമൂവേലിനോട് പറയുകയാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരിക എന്ന്. അപ്പോൾ ദൈവം ശൗലിനെ അവർക്ക് നൽകുന്നതായി നാം കാണുന്നു. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ല ശൗലിനെ നൽകിയത് എന്ന് നാം പ്രത്യേകം ഓർക്കണം. ഈ വാക്യം അതാണ് പറയുന്നത്, എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. പറഞ്ഞിട്ടും 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 അനുസരിക്കാത്ത, മനസ്സിലാക്കാത്ത കഠിനഹൃദയരായ മനുഷ്യരോട് പറയുകയാണ്, എന്നാൽ നിങ്ങൾ വരുന്നത് അനുഭവിച്ചോ എന്ന്. നിങ്ങൾക്ക് രാജാവിനെയല്ലേ വേണ്ടത്? ഞാൻ ഇത്രയും നാളും നിങ്ങളോടത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, നിങ്ങൾക്ക് അത് അംഗീകരിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കാത്ത വിധം ഹൃദയം കഠിനമാക്കിയിരിക്കുകയാണ്, മനസ്സ് അടച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ അനുഭവിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഒന്നറിഞ്ഞു എന്ന് പറഞ്ഞ് അവർക്ക് ശൗലിനെ നൽകി. എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. ദൈവഹിതം അറിഞ്ഞ് ജീവിതത്തെ അതിൻ പ്രകാരം ക്രമീകരിക്കുന്നതാണ് എപ്പോഴും നന്മയും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. പലരുടെയും പ്രാർത്ഥന എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ കൈ പിടിച്ച് തിരിച്ച് ദൈവത്തിൽ നിന്നും കാര്യങ്ങൾ വാങ്ങിയാൽ തങ്ങൾക്ക് തോന്നുന്നതൊക്കെ അനുഗ്രഹമായി തീരുമെന്നാണ് പലരും ചിന്തിക്കുന്നത്. ദൈവവചനത്തിൽ അങ്ങനൊരു പ്രമാണമില്ല സുഹൃത്തെ. ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നത്, നിന്റെ നന്മയ്ക്കുള്ളത് എന്തെന്ന് എനിക്കറിയാം, ഞാൻ അത് നൽകിത്തരും. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നെടുമ്പാട് വീണ് കരയുകയും ചെയ്യുന്നത് ഒരിക്കലും ദൈവത്തിങ്കിൽ നിന്നും എന്തെങ്കിലും പിടിച്ചു വാങ്ങുവാനുള്ള ആ മനോഭാവത്തോടെ അരുത്. പിന്നെയോ, ഞാൻ ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നെടുമ്പാട് വീണ് കരയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചിന്ത, ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ എന്താണ്, അത് നീക്കുവാനായിട്ടുള്ള, ആ കുറവുകൾ മാറ്റിക്കളയുവാനായിട്ടുള്ള ഒരു സമർപ്പണത്തിലേക്കായിരിക്കണം നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നമ്മെ നയിക്കേണ്ടത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൈപിടിച്ച് തിരിച്ച് എങ്ങനെയെങ്കിലും കാര്യം കാണുവാനായിട്ടുള്ള ഒരു മനോഭാവമാകരുത്. അനേകരും അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചതൊക്കെ പിന്നീട് അവർക്ക് വിനയായി തീർന്നിട്ടുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ, എന്തു വന്നാലും എനിക്കിത് കിട്ടിയേ മതിയാകൂ എന്നുള്ള ആ ഭാവത്തോടെ നാം പ്രാർത്ഥിക്കുകയും ദൈവഹിതമല്ല എന്ന് മനസ്സിലാക്കിയിട്ടും എടുത്തു ചാടി അത് തന്നെ ചെയ്യുകയും ചെയ്തതിൻ്റെ പരിണിത ഫലങ്ങൾ ഇന്ന് അനുഭവിക്കുന്നില്ലേ? അത് എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ അത് ചില ബന്ധങ്ങളാകാം, ഒരുപക്ഷെ അത് നിങ്ങളുടെ ജോലിയാകാം, നിങ്ങളുടെ വീടാകാം, രോഗസൗഖ്യം പോലും ആകാം. കേട്ടോ, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതം മനസ്സിലാക്കുക. എൻ്റെ കോപത്തിൽ ഞാൻ നിങ്ങൾക്കൊരു രാജാവിനെ തന്നു. രാജാവെന്നുള്ളത് അനുഗ്രഹമായി തീരുമെന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ ദൈവത്തോട് വീണ്ടും വീണ്ടും മറുതലിച്ചതിൻ്റെ ഫലമായി ദൈവം തൻ്റെ കോപത്തിലാണ് അവർക്കൊരു രാജാവിനെ നൽകിയത്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. ദൈവഹിതപ്രകാരമുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല ശൗൽ. അത് നാം പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. 12 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, എഫ്രീമിന്റെ അകൃത്യം സംഗ്രഹിച്ചും അവന്റെ പാപം സൂക്ഷിച്ചും വെച്ചിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവനുണ്ടാകും. അവൻ ബുദ്ധിയില്ലാത്ത മകൻ. സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കിൽ എത്തുന്നില്ല. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനത്തിൽ നിന്ന് വീണ്ടെടുക്കും. മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ നിന്റെ ബാധകൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? എനിക്ക് സഹതാപം തോന്നുകയില്ല. അവൻ തൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഫലഭൂയിഷ്ഠിയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും, അവൻ്റെ ഉറവ് വറ്റി കിണർ ഉണങ്ങിപ്പോകുവാൻ തക്കവണ്ണം യഹോവയുടെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് വരും. അവൻ സകല മനോഹര വസ്തുക്കളുടെയും നിക്ഷേപത്തെ കവർന്നുകൊണ്ടുപോകും. ശമരിയ തൻ്റെ ദൈവത്തോട് മത്സരിച്ചത് കൊണ്ട് അവൾ തൻ്റെ അകൃത്യം വഹിക്കേണ്ടി വരും. അവർ വാൾ കൊണ്ട് വീഴും, അവരുടെ ശിശുക്കളെ അവർ തകർത്ത് കളയും, അവരുടെ ഗർഭിണികളുടെ ഉദരം പിളർന്നു കളയും. ഇവിടെ ശമരിയ തൻ്റെ അകൃത്യം വഹിക്കേണ്ടി വരും എന്ന് നാം വായിക്കും. ഈ പട്ടണത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി കണ്ടാൽ ഈ പറഞ്ഞത് അതുപോലെ സത്യമാണെന്നും നമുക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ കോപം വഹിച്ച പട്ടണം, ദൈവം അവരെ ശിക്ഷിച്ചു. ഒരിക്കലും അതായിരുന്നില്ല ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ ഈ ജനം തങ്ങളുടെ കടുംപിടുത്തം കൊണ്ട് ദൈവത്തിൽ നിന്നും അത് വാങ്ങിക്കെട്ടിയതാണ്. നല്ലുദാഹരണങ്ങൾ പലത് നാം ഈ അധ്യായത്തിൽ കാണുകയുണ്ടായി. ഇതൊക്കെ നമുക്ക് മുന്നറിയിപ്പിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനായി ദൈവം നൽകിത്തരുന്ന സാഹചര്യങ്ങളാണ്, ഉദാഹരണങ്ങളാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? അത് പ്രഥമ ദൃഷ്ട്യാ ദോഷമാണെന്ന് നമുക്ക് തോന്നിയാൽ തന്നെ ആത്യന്തികമായി ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും എന്ന് പറയുന്നത്.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ദയവായി ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെടുക. കൂടാതെ പഠനങ്ങളുടെ ഓഡിയോ സി ഡിയും ലഭ്യമാണ്.